2021 ഒക്ടോബർ 31 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന് വായിക്കുന്നത് ആര്യ സി എസ്. സന്തോഷത്തിന്റെ മണിമുഴക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ അരുൺ ബി നായർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കുന്നു. അപ്രതീക്ഷിതമായി കുറേ നാളുകൾ വീട്ടിലടയ്ക്കപ്പെട്ട കുട്ടികൾ പഠനമുറ്റത്തെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ തീർത്തും അപരിചിതമായ ഒരു സാഹചര്യമാണ് കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. വളരെ സ്വാതന്ത്ര്യത്തോടെ കൂട്ടുകൂടി നടക്കുന്ന സ്കൂൾ സാഹചര്യത്തിന് പകരം മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് സ്വയം നിയന്ത്രിച്ച് മുന്നോട്ടു പോകേണ്ട അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ചില കുട്ടികളെങ്കിലും ആദ്യമായിട്ടായിരിക്കും സ്കൂൾ കാണുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂൾ ക്ലാസുകൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ദിനചര്യ ക്രമപ്പെടുത്തണം. ചില കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിയും കഠിനമായ ഉത്കണ്ഠയും കാണിച്ചിരിക്കും. ഇത്തരം കുട്ടികളെ പറഞ്ഞു ഭയപ്പെടുത്തുന്നത് ഒഴിവാക്കണം. സ്കൂൾ ഒരു ശിക്ഷാകേന്ദ്രമാണ് എന്ന മട്ടിലുള്ള വാചകങ്ങൾ മുതിർന്നവർ പറയാൻ പാടില്ല. മറിച്ച് ധാരാളം കൂട്ടുകാരെ കിട്ടുന്ന വളരെ സന്തോഷകരമായ സ്ഥലമായിരിക്കും വിദ്യാലയം എന്ന മട്ടിൽ വേണം കുട്ടികളോട് കാര്യങ്ങൾ പറയാൻ. രക്ഷിതാക്കളെ പിരിഞ്ഞിരിക്കാൻ വളരെയധികം വിഷമമുള്ള ചെറിയൊരു 10% കുട്ടികളുണ്ടാകും. സ്കൂളിൽ പോകുമ്പോൾ ഉറക്കെ കരഞ്ഞ് ബഹളം വെച്ച് ഇവർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വേർപിരിയൽ ഉത്കണ്ഠ രോഗം, സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്നൊരവസ്ഥയുടെ ലക്ഷണമാകാം ഇത്. ഇത്തരം കുട്ടികളെ സ്നേഹപൂർവ്വം നയത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ദീർഘശ്വസന വ്യായാമങ്ങൾ പോലെയുള്ള റിലാക്സേഷൻ പരിശീലനങ്ങൾ ഈ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും. സ്കൂളിൽ പോകാൻ ഒട്ടും തയ്യാറാകുന്നില്ലെങ്കിലും ചികിത്സയിലൂടെ പരിഹരിക്കാം. കുട്ടികളുടെ ദിനചര്യ ക്രമീകരിക്കുന്നതാണ് മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഓൺലൈൻ ക്ലാസുകൾ സാധാരണമായതോടെ രാത്രി വളരെ വൈകി ഉറങ്ങുകയും രാവിലെ വൈകി ഉണരുകയും ചെയ്യുന്ന ശീലമാണ് ഭൂരിപക്ഷം കുട്ടികൾക്കും. രാത്രിയിൽ വളരെ വൈകി മൊബൈൽ ഉപയോഗിക്കുകയും ഇതുമൂലം പകൽ ഉറക്കം തൂങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. കൃത്യസമയത്ത് ഉറങ്ങുകയും രാവിലെ നേരത്തെ ഉണരുകയും ചെയ്യുന്ന ശീലം വികസിപ്പിക്കണം. മാതാപിതാക്കളും ഈ ഒരു ശീലത്തിലേക്ക് ചുവട് മാറ്റണം. രാത്രിയിൽ ചുരുങ്ങിയത് 7 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറക്കം ക്രമീകരിക്കണം. പല കുട്ടികളും കൃത്യസമയത്ത് ഉറക്കം വരുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്. ആരോഗ്യകരമായ ശരീരത്തിന് അത്യാവശ്യമാണ്. കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന പ്രക്രിയ രാത്രിയിൽ ഉറക്കസമയത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടേണ്ടത് ഓർമ്മശക്തിയും പഠനവും മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ്. പകൽ സമയത്ത് പ്രവർത്തിക്കുന്ന തലച്ചോറിലെ കോശങ്ങളിൽ നടക്കുന്ന ചയാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ശരീരം പുറന്തള്ളുന്നതും രാത്രിയിലാണ്. തുടർച്ചയായി ഉറക്കം കിട്ടാത്ത പക്ഷം ഈ മാലിന്യങ്ങൾ തലച്ചോറിൽ അടിഞ്ഞുകൂടി പകൽ സമയത്ത് ക്ഷീണം, ഉറക്കം, ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകാം. ഇത്തരം കുട്ടികൾ പകൽ മുഴുവൻ ഒരു മന്ദത പ്രദർശിപ്പിക്കുന്നതും സാധാരണമാണ്. നല്ല ഉറക്കം കിട്ടാനായി കുട്ടികളെ സഹായിക്കുന്ന ചില വ്യായാമങ്ങളുണ്ട്. അവയെ നിദ്രാശുചിത്വ വ്യായാമങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിശ്ചയ സമയത്ത് തന്നെ എന്നും ഉറങ്ങുന്നതും ഉണരുന്നതും ഇതിൽ ആദ്യത്തേതാണ്. ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ അടക്കമുള്ള എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഒഴിവാക്കണം. വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമങ്ങൾ ഉറപ്പുവരുത്തുക. വ്യായാമത്തിന് ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ആരോഗ്യപ്രദമാണ്. കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ദീർഘശ്വസന വ്യായാമങ്ങൾ പോലെ എന്തെങ്കിലും റിലാക്സേഷൻ പരിശീലനം നടത്തുന്നത് സുഖനിദ്ര കിട്ടാൻ ഏറെ ഗുണകരമാണ്. പിന്നാക്കാവസ്ഥ ശ്രദ്ധിക്കണം. ഓൺലൈൻ വിദ്യാഭ്യാസം ശീലമായതോടെ മൊബൈൽ അടിമത്തത്തിലേക്ക് പോയ ചില കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ ദിവസേന 1 മണിക്കൂർ മാത്രം മൊബൈൽ ഉപയോഗിക്കുക എന്ന മട്ടിൽ കാര്യങ്ങൾ ക്രമീകരിക്കാം. രാത്രി 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. മൊബൈൽ ഉപയോഗത്തിന് പകരം കായിക വ്യായാമങ്ങൾ, സംഗീതം തുടങ്ങിയ ആരോഗ്യകരമായ വിനോദങ്ങളിൽ ഏർപ്പെടാം. എന്നിട്ടും മൊബൈൽ പ്രശ്നമാകുന്നെങ്കിൽ പേരന്റൽ കൺട്രോൾ ആപ്പുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ ഓൺലൈൻ ദുരുപയോഗം തടയാം. സൗജന്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലെയുള്ള ആപ്പുകൾ ഇക്കാര്യത്തിൽ പ്രയോജനം ചെയ്യും. ക്ലാസ്സിലിരുന്ന് പഠിക്കാത്തത് കാരണം ചില കുട്ടികളുടെയെങ്കിലും പഠന നിലവാരം താഴെ പോയിട്ടുണ്ടാവാം. ശരാശരി ബുദ്ധി ഉണ്ടായിട്ട് പോലും എഴുത്ത്, വായന, കണക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ബുദ്ധിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പിന്നാക്ക അവസ്ഥ കാണിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. കൃത്യമായ പരിശീലനത്തിലൂടെ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഇക്കൂട്ടത്തിൽ ചില കുട്ടികൾക്കെങ്കിലും പഠന വൈകല്യം എന്ന പ്രശ്നമുണ്ടായേക്കാം. അവരെ ഒറ്റപ്പെടുത്താതെ അവർക്കാവശ്യമായ പ്രശ്നപരിഹാരം കണ്ടെത്താം. ആധുനിക കാലത്തിന്റെ ഉത്പന്നങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും ഉത്കണ്ഠ രോഗങ്ങളും കൗമാരപ്രായക്കാരിൽ സാധാരണമായി കണ്ടുവരാറുണ്ട്. തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന വിഷാദം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ഏകാഗ്രത കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിൽ കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത എന്നീ ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ചയിലേറെ തുടർച്ചയായി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് സംശയിക്കണം. കൗമാരപ്രായക്കാരിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടികളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ചില വ്യത്യാസങ്ങൾ വന്നാൽ അവനോട് തുറന്നു സംസാരിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണം. ശരീരം ക്ഷീണിക്കുക, ശരീരത്തിൽ മുറിപാടുകൾ പ്രത്യക്ഷപ്പെടുക, കുട്ടി ദീർഘനേരം മുറി അടച്ചിരിക്കുക, ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യം കാട്ടുക, അകാരണമായ ദേഷ്യം, പ്രായത്തിൽ മുതിർന്ന പുതിയ കൂട്ടുകാരുമായുള്ള സംസർഗം എന്നിവയൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തലച്ചോറിന് കേടുണ്ടാക്കി മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന യാഥാർത്ഥ്യം കുട്ടികളെ ബോധവത്കരിക്കാൻ അധ്യാപകരും ശ്രമിക്കണം. പ്രഭാത ഭക്ഷണം, ആരോഗ്യ ഭക്ഷണം. പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ പോകുന്ന ശീലം പല കുട്ടികളും അനുവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത് അനാരോഗ്യകരമായ ഒരു കാര്യമാണ്. പകൽ സമയത്ത് ചെയ്യേണ്ട പഠന പാഠ്യതര പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം കുട്ടിക്ക് ലഭിക്കണം. രാവിലെ നേരത്തെ ഉണർന്നു പ്രാതൽ കഴിക്കുന്ന ശീലം കുട്ടികളിൽ വളർത്താൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം കഴിക്കാതെയും ദീർഘനേരം വിശന്നിരിക്കുന്ന ശീലം തുടരുകയും വഴി വയറ്റിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കുട്ടികളെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടാകും. ശ്രദ്ധക്കുറവ്, അമിത വികൃതി, എടുത്തുചാട്ടം എന്നിവ പ്രകടമായി പ്രദർശിപ്പിക്കുന്ന ഈ കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പോ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്ന പെരുമാറ്റ പ്രശ്നമുണ്ടായേക്കാം. ഈ കുട്ടികളെ ക്ലാസ്സിൽ മുൻനിരയിൽ തന്നെ ഇരുത്താൻ ശ്രദ്ധിക്കണം. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ ചികിത്സയിലൂടെ അവരെ സ്വാഭാവിക അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരും. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാനുള്ള പരിശീലനങ്ങളും കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നൽകുന്നത് നല്ലതാണ്. ദിവസേന ഒരു മണിക്കൂർ നേരമെങ്കിലും മാസ്ക് ധരിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസുകൾ ശ്രദ്ധിക്കുന്നത് കുട്ടികൾക്ക് ഒരു പരിശീലനമായി മാറും. സാമൂഹിക അകലം പാലിക്കേണ്ടതിന്റെയും മാസ്ക് ധരിക്കേണ്ടതിന്റെയും പ്രാധാന്യം അവരെ വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ക്ലാസ്സിലിരിക്കുമ്പോൾ മുഖത്തോ മൂക്കിലോ സ്പർശിക്കുന്ന, അതിനു മുമ്പ് നിർബന്ധമായും സാനിറ്റൈസർ ഉപയോഗിച്ച് വിരലുകൾ വൃത്തിയാക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കണം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷത്തിനും രക്തത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നതായി സമീപകാലത്ത് ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായിരുന്നു. ഇതുമൂലം കുട്ടികൾക്ക് ശാരീരിക ക്ഷീണം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, രോഗപ്രതിരോധ ശേഷിക്കുറവ് എന്നിവ ഉണ്ടാകാം. അതിനാൽ ദിവസേന ഒരു മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ഇതുവഴി അവരുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യവും പഠനവും മെച്ചപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട്. സ്കൂളിൽ ഇരിക്കുമ്പോൾ അച്ചടക്കം പാലിക്കേണ്ടതിന്റെയും അധ്യാപകർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതിന്റെയും പ്രസക്തിയെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തണം. മറ്റു കുട്ടികളുമായി ആരോഗ്യകരമായി സഹകരിച്ച് മുന്നോട്ടു പോയി സ്കൂൾ ജീവിതം ആഹ്ലാദകരമാക്കാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് സഹായിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റാണ് ലേഖകൻ.